ഫിലിപ്പി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 9-11 വരെയുള്ള ഒരു പ്രാർത്ഥന പൗലോസ് ഫിലിപ്പ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്ന് ക്രിസ്തുവിന്റെ നാളിലേക്കും നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ബീങ് ഫിൽഡ് വിത്ത് ദ ഫ്രൂട്ട്സ് ഓഫ് റൈച്ചസ്നെസ് വിച്ച് ആർ ബൈ ജീസസ് ക്രൈസ്റ്റ് അണ്ടർ ദ ഗ്ലോറി ആൻഡ് ദ പ്രൈസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ പുകഴ്ചയ്ക്കുമായി നിങ്ങൾ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് അപ്പോസ്തല പൗലോസ് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മഹത്വത്തിനും മറ്റൊന്നിനും വേണ്ടിയല്ല, ദൈവത്തിന്റെ പുകഴ്ചയ്ക്കുമായി. യു ഷാൾ ബി ഫിൽഡ് വിത്ത് ദ ഫ്രൂട്ട്സ് ഓഫ് റൈച്ചസ്നെസ്. പ്രിയമുള്ളവരെ, നാം നിരന്തരമായി കേൾക്കുന്നത് പോലെ കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ഒറ്റ കാര്യത്തിനാണ്, അത് ഫലം കൈപ്പാനാ. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞു വരുന്നത് മറ്റൊന്നിനുമല്ല, ഭൗതികമായിട്ട് ഇവർക്ക് എന്തെങ്കിലും കിട്ടിയോന്നല്ല കർത്താവ് നോക്കാൻ വരുന്നത്. കർത്താവ് അന്വേഷിച്ചു വരുന്നത് ഫലമുണ്ടോ നോക്കാനാ. തിരുവനന്തപുരത്തിൽ അങ്ങനെ കാണുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളോട് ആയിരിക്കുന്ന കൂട്ടായ്മകളൊക്കെയും ആയിരിക്കാൻ ദൈവനെ സഹായിച്ചു. കർത്താവിന്റെ നാമം സർവത്തിൽ മഹത്വമുണ്ട്. എങ്കിലും ബാംഗ്ലൂർ കടന്നു വരുമ്പോൾ എന്റെ മനസ്സിലേക്കൊരു വചനം ഓടിയെത്തുന്നത്, ശലോമോന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അത് പാട്ടത്തിന് കൊടുത്തതുകൊണ്ട് ഒത്തിരി ഫലങ്ങൾ അതിൽ നിന്ന് 1000, 200 ഒക്കെ കൊണ്ടുവരണമെന്ന് ആ കൊടുത്ത ആൾ ആഗ്രഹിക്കുക. ബാൽഹാമോൻ എന്ന് പറയുന്ന വാക്കിന്റെ, ഹാമോൻ എന്ന് പറയുന്ന വാക്കിന്റെ ഹെബ്രായ അർത്ഥം അതിങ്ങനെയാണ്, എ ഗ്രേറ്റ് നോയ്സി ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ശബ്ദമുണ്ടാക്കുന്ന തിരക്കുള്ള ഒരു തിരക്കുള്ള ഒരു ജനസമൂഹമാണ് ബാൽഹാമോൻ. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന് ബാംഗ്ലൂരിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ജീസസ് ആസ് ഹിസ് വിനയാർഡ് ഹിസ് ചർച്ച് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ നോയ്സി ക്രൗഡ്. ഹല്ലേലൂയ. തിരക്ക് ഒത്തിരിയുള്ള, വി ഹാവ് ടു ലുക്ക് ദ ചർച്ച് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ താഴോട്ട് വേണം സഭയെ നോക്കാൻ. അപ്പോൾ ദൈവം നോക്കുമ്പോൾ ഒത്തിരി തിരക്കുകളുടെ മധ്യത്തിൽ സ്വർഗം കാണുന്നത്, കർത്താവിനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. എന്നാൽ കൃപയാൽ ആ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചതോർത്ത് ദൈവത്തിനൊരു നന്ദി പറയാം. ഹല്ലേലൂയ. അതിനും നന്ദി പറയണം. പിന്നെ മുന്തിരിത്തോട്ടത്തിൽ കിളയ്ക്കാനും ഫലം പറിക്കാനും വെള്ളമൊഴിക്കാനും ഒക്കെ കർത്താവ് ചെറിയ ചെറിയ പണികളിൽ ആക്കി വെച്ചതോർത്തും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം യജമാനം വരുന്ന സമയത്ത് മുന്തിരിത്തോട്ടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ വലിയ ഭാഗ്യവാനാണെന്ന വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ധാരാളം ഫലങ്ങളെ കൈപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ മഹത്വവും പുകഴ്ചയും. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, എന്റെ പ്രിയതമന് ഒരു മുന്തിരിത്തോട്ടം ഒരു കുന്നിന്മേൽ ഉണ്ടായിരുന്നു. അവനതിൽ നല്ലവക മുന്തിരി നല്ലി നട്ടു. മുന്തിരി ചക്കു അവിടെ ഫിറ്റ് ചെയ്തു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു യെശയ്യാപ്രവചനം 5-ാം അധ്യായം. എന്നാൽ അവൻ വന്നു നോക്കിയപ്പോൾ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഞാൻ ആ വചനം പറയുമ്പോൾ ഇച്ചിരി താഴ്മയോടും ഭയത്തോടും പറയട്ടെ, കർത്താവേ നീ എന്നെ നോക്കുമ്പോൾ എനിക്ക് ആ ഫലങ്ങൾ കായ്പാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. കാലങ്ങളും സമയങ്ങളും അധികമില്ല ഫലങ്ങൾ കായ്ക്കുന്ന വ്യക്തികളായി തീരുവാൻ. അതെ, യോഹന്നാനി കർത്താവ് പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഭാഗം ആദ്യം ഞാൻ പറയാം, വാട്ട് ഈസ് ഗോഡ്സ് പാർട്ട്. രണ്ടാമതായി നമ്മളുടെ ഭാഗം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദൈവദിനം സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഇവിടെ ആര് സംസാരിച്ചാലും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടുമാണ് ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കരുത് ഇത് മറ്റു ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എല്ലാ ആഴ്ചയിലും ഇടപെടുന്നു എന്ന് ചിന്തിക്കരുത്. ഒരിക്കലൊരു ഉപദേശി ഒരു ചർച്ചില് ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുക. ഉപദേശി വലിയ ഉത്സാഹത്തിൽ പ്രസംഗിച്ചു, ഈ ചർച്ചിലുള്ള എല്ലാവരും മരിക്കും ഒരു ദിവസം. യു കനോട്ട് എസ്കേപ്പ് ഡെത്ത്. നിങ്ങൾക്ക് ഒരിക്കലും മരണത്തെ ഓവർകം അല്ലെങ്കിൽ കടന്നു പോകാൻ പറ്റത്തില്ല. എല്ലാവരും മരിക്കും, പ്രിപ്പയർഡ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കൊച്ചൻ അവിടുന്ന് ഭയങ്കര ചിരി. അപ്പോൾ എല്ലാവരും ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ വേർഡ് കേൾക്കുക. ആ സമയത്ത് ആ കൊച്ചൻ അവിടുന്ന് ചിരിച്ചു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, വൈ ആർ യു ലാഫിങ്? നീ എന്തിനാ ചിരിക്കുന്നേ? ഈ ചർച്ചിലുള്ള എല്ലാവരും, ഈ പാരീഷിലുള്ള എല്ലാവരും മരിക്കും. അപ്പോൾ കൊച്ചു പറഞ്ഞു, അതാ ഞാൻ ചിരിച്ചത്, ഐ ആം നോട്ട് ഫ്രം ദിസ് പാരീഷ്, ഞാൻ വേറൊരു പള്ളിയിലുള്ളവനാ. ഹല്ലേലൂയ. പ്രിയസഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കരുത് ദിസ് ഈസ് ഫോർ സംബഡി എൽസ്. നോ, ഇത് എനിക്കുള്ള വചനമാ. ദിസ് ഈസ് ദ വേർഡ്. സ്വർഗത്തിൽ നിന്ന് പുത്രൻ തന്ന വചനമാത്. പുത്രൻ വചനം തരിക മാത്രമല്ല, പുത്രൻ തന്നെ വചനമായിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്നെ കഴിച്ചോളാൻ പറഞ്ഞു. ഡു യു വാണ്ട് ദ ക്രംസ് ഫ്രം ദ ടേബിൾ? ആ മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ മതിയോ? മതിയെങ്കിൽ മതി. എന്നാൽ നമ്മൾ പറയേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് അപ്പക്കഷ്ണങ്ങളല്ല കർത്താവേ, അനുഗ്രഹത്തിന്റെ അപ്പക്കഷ്ണങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ജീവന്റെ അപ്പമായ നിന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തോട് പറയണം, ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ നമ്മൾ ഭക്ഷിക്കുന്നില്ലെങ്കിൽ വി വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ്. നമ്മൾ ഒരിക്കലും സംതൃപ്തരാകത്തില്ല. സോ വി ആർ ഗോയിങ് ടു തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ഗോഡ്സ് പാർട്ട്. വളരെ ശ്രദ്ധയോടിരിക്കണമേ, എന്താണ് ദൈവത്തിന്റെ ഭാഗം? നമ്മൾ എപ്പോഴും ദൈവത്തോട് പറയുന്നത്, ദൈവമേ നിന്റെ ഭാഗത്തോ കുഴപ്പം. നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ വരുമ്പം നീതിഫലത്തിന്റെ വിഷയമൊക്കെ വരും, പറയുന്നത്, കർത്താവേ അത് നീ അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഞാൻ ഇങ്ങനായി തീർന്നത്. നമുക്ക് പരിചയമുള്ളൊരു വാക്യത്തോടെ ആരംഭിക്കാം. ജെയിംസ് ചാപ്റ്റർ 1:17, യാക്കോബിന്റെ ലേഖനം 1:17. എല്ലാവരും തുറന്ന്, ഇൻക്ലൂഡിംഗ് ചിൽഡ്രൻ, ജെയിംസ് ചാപ്റ്റർ 1:17.
എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവൻ വികാരമോ ഗതിഭേദത്താലുള്ള അച്ഛാദാനമോ ഇല്ല.
ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. നിങ്ങൾ കിട്ടിയില്ലേ? ജെയിംസ് 1:17 പറയുകയാണ് നമുക്ക്, പക്ഷെ മലയാളം അത്ര. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കും വലിയ പിടി കിട്ടുന്നില്ല. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ്സ്? പക്ഷെ ഇംഗ്ലീഷിൽ വിത്ത് ഹും ഈസ് നോ വേരിയബിൾനെസ്. നമ്മൾ പാട്ട് പാടാറില്ല, എന്താ പാട്ട്? ദേർ ഇസ് നോ ഷാഡോ ഓഫ് ടേണിംഗ് വിത്ത് ദി. നമ്മളെക്കാട്ടിലും അന്ന് അവർക്ക് മനസ്സിലായി. നമ്മൾ ഈ വാച്ചൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നതുകൊണ്ട്, ക്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഷാഡോയെക്കുറിച്ച് വലിയ പിടി കാണത്തില്ല. പക്ഷെ അന്നത്തെ ചർച്ച വന്നവൻ സമയമായോ നോക്കുന്നത് അവിടെ വലിയൊരു ഒരു റൗണ്ട് വരച്ചിരിക്കും. ആ റൗണ്ടിൽ ഇങ്ങനെ സമയങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ സ്റ്റിക്ക് ഉണ്ടാവും. സൂര്യന്റെ വെട്ടത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം നിഴൽ, ഷാഡോ ക്ലോക്ക്, നിഴൽ ക്ലോക്ക്. അപ്പൊ ഈ സൂര്യന്റെ വെട്ടം വീഴുന്നതനുസരിച്ച് ഈ നിഴൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഉച്ച കഴിഞ്ഞ് 3 മണിയായെങ്കിൽ നിഴൽ എവിടെ നോക്കിയാൽ മതി, ബിക്കോസ് ദ ഷാഡോ ഇസ് ഓൾവേസ് ചേഞ്ചിങ്. പക്ഷെ നിങ്ങൾക്ക് പറയാമോ, ഒരു സമയം മാത്രമേ ഉള്ളൂ, ദർ ഇസ് നോ ഷാഡോ ഓഫ് ടേണിങ്. പറയാമോ, വി ക്യാൻ സീ ഓൺലി ദ സ്റ്റിക്ക്. നമുക്ക് ആ സ്റ്റിക്ക് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ഒരു സഭയെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മേഘം വരുമ്പോഴാ. അല്ല, സൂര്യനുള്ളപ്പോൾ തന്നെ നിഴൽ കാണാതായിരിക്കുന്ന ഒരു സമയം പറയാമോ? ആർക്കും അറിയില്ല. ഒന്ന് പറഞ്ഞോ, ഒന്ന് ഉത്സാഹത്തോടെ പറഞ്ഞോ, എത്ര മണിയാ? 12 മണിക്ക് സൂര്യൻ ജ്വലിച്ചു നിൽക്കുമ്പോൾ ദർ ഇസ് നോ ഷാഡോ ഓഫ് ടേണിങ്. അവിടെ മാറ്റമില്ല, മാറ്റത്തിന്റെ നിഴലില്ല. ഗോഡ്സ് ലവ്, ദൈവത്തിന്റെ സ്നേഹം, ഇറ്റ് ഈസ് എറ്റേണൽ. ദൈവത്തിന്റെ സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ടാണ് ജെറമിയ 31:3 പറയുന്നത്, ഐ ഹാവ് ലവ്ഡ് വിത്ത് ആൻ. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഷിബു സഹോദരൻ അതേക്കുറിച്ച് ഒത്തിരി സംസാരിച്ചു. വി ആർ ദ ബിലവഡ് ചൈൽഡ് ഓഫ് ഗോഡ്. നമ്മുടെ ഹൃദയത്തിൽ ഇതൊന്ന് കയറണം. ദൈവത്തിന്റെ സ്നേഹം, There is no shadow of turning. അവൻ നീതി സൂര്യനാണ്. He is the son of righteousness. അവന്റെ സ്നേഹം ഉദിച്ചു. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അവന്റെ സ്നേഹം അവനെ സൂര്യനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ദൈവാത്മാവ് നിങ്ങൾക്ക് ബാക്കി വെളിപ്പാട് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇക്കാര്യത്തിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നിട്ട് നമുക്ക് അടുത്ത് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റമോ മാറ്റങ്ങളുടെ നിഴലോ ഇല്ല എന്നുള്ളവർ എത്ര പേര് പറയുന്നു? എത്ര പേര് പറയുന്നു ദൈവത്തിന്റെ സ്നേഹത്തിന്? പക്ഷെ ഒത്തിരി പേരുടെ ചിന്ത കണ്ടിട്ട് അങ്ങനൊന്നും അല്ല. പേർ ദൈവത്തിന്റെ സ്നേഹത്തിന് ഇച്ചിരി കേറ്റിയിറക്കമൊക്കെ ഉണ്ടെന്നാ പറയുന്നു. അല്ല സൗരങ്ങളെ, ഇനി സാധാരണ ഒരു ഉദാഹരണം പറയാം. കല്യാണം കഴിച്ച ഒരു ഭാര്യയും ഭർത്താവും അവര് ഡ്രൈവിങ്ങിനൊക്കെ ആയിട്ട് വെളിയിൽ ഇങ്ങനെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അവർ വലിയ സ്നേഹമായിരുന്നു. അപ്പം ഇദ്ദേഹമാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഭാര്യ ഇങ്ങനെ ചേർന്നിരിക്കും, ഇറ്റ്സ് കോമൺ. കുറെ നാൾ കഴിഞ്ഞപ്പം ഭാര്യയുടെ ഒരു കംപ്ലൈന്റ്, നിങ്ങൾക്കിപ്പം പഴയ പോലെ സ്നേഹം എന്നോട് ഇല്ല. കാരണം ആദ്യം നമ്മളൊക്കെ എങ്ങനെ ഇരുന്നേ? ചേർന്നായിരുന്നേ. അപ്പം ഭർത്താവ് പറഞ്ഞു, ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയായിരുന്നത് അന്നും ഇന്നും. മാറിയതാരാ? നീയാ മാറിയത്. കർത്താവിന്റെ അടുക്ക് ചെല്ലുമ്പോൾ കർത്താവ് പറയും, നിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ അന്ന് കല്യാണം നടത്തുമ്പോൾ സൗരന്മാർ പറഞ്ഞു തരത്തില്ലേ, ഇന്നു മുതൽ സുഖത്തിലും ദുഃഖത്തിലും. അതാ സംഭവിച്ചത്. ക്രിസ്തു വന്ന ഏക പുരുഷനെ നിർമ്മലകന്യയായി വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചപ്പം ഇവിടെ കല്യാണത്തിന് ചെയ്യുന്ന പോലെ തന്നെ ക്രിസ്തുവിന്റെ കൈപിടിച്ച് രണ്ടുപേരും പറഞ്ഞു. ക്രിസ്തുവും പറഞ്ഞു, ഇന്നു മുതൽ സുഖത്തിലും ദുഃഖത്തിലും. കർത്താവ് വാക്ക് പാലിച്ചോ? പാലിച്ചു. നമ്മൾ വാക്ക് പാലിച്ചോ? ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ കല്യാണവും കർത്താവുമായിട്ടുള്ള ചേർന്ന് നിത്യത ചെന്നിട്ടല്ല സുഖത്തിലും ദുഃഖം. ഇവിടെ വെച്ചാ, ഇവിടെ എൻഗേജ്മെന്റ് ഇല്ലാന്ന് എന്റെ വിശ്വാസം. എൻഗേജ്മെന്റ് നടക്കുമ്പം പിതാവായ ദൈവം ചൊല്ലിത്തരും, ഇന്നു മുതൽ സുഖത്തിലും ദുഃഖത്തിലും. കർത്താവ് നമ്മുടെ മുഖത്തോട് നോക്കി പറയും, ഇന്നു മുതൽ സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. പക്ഷേ കർത്താവിന്റെ ഉടമ്പടി വാചകത്തിന് ഒരു ഇതുണ്ട്. എന്താണെന്നറിയോ? മരണം നമ്മെ വേർപിരിക്കുന്ന ഒരു സംഭവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണിത് യുഗകാലം വരെയും. പിരിയാബന്ധമാണിത് 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 യുഗകാലം വരെയും. There is no shadow of turning. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റമില്ല. നമ്മുടെ ഭാഗം, അതിലേക്ക് ഞാൻ വരാം. ദൈവത്തിന്റെ ഭാഗത്തെക്കുറിച്ച് അധികം എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ദൈവം നമ്മെ തന്റെ സ്നേഹത്തിൽ കർത്താവ് ഇരുത്തിയിരിക്കുക. ആ ഒരു ഉറപ്പ് നമുക്ക്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, സഭയോട് പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹം 22 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് തന്നെ ദൈവം എങ്ങനെ സ്നേഹിച്ചു അന്നെനിക്ക് ഒന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. പക്ഷേ അതേ സ്നേഹം തന്നെയാ ദൈവത്തിന് ഇന്നും എന്നോടുള്ളത്. ഹല്ലേലൂയ. കാരണം അവനിൽ മാറ്റമോ മാറ്റത്തിന്റെ ഈ ഒരൊറ്റ വാക്യൊന്ന് മനസ്സിലായാൽ തന്നെ എനിക്കിവിടെ അവസാനിപ്പിക്കാം. There is no, പിശാചി പറയുന്ന എന്നറിയോ, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല. നമ്മൾ പറയാം അമ്മേൻ. പക്ഷെ ഉടമ്പടി വാചകം നമ്മൾ മറന്നാലും കർത്താവ് മറക്കത്തില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ദ മേക്കർ ഈസ് യുവർ ഹസ്ബൻഡ്. ഒരാൾ പറഞ്ഞു, ഹി വിൽ നെവർ ഡൈവോഴ്സ് യു. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അവൻ എന്തൊക്കെയാ ചെയ്തത്? ആ ചെയ്തതിനെക്കുറിച്ച് അനേക വർഷങ്ങളായിട്ട്, പക്ഷേ പൗലോസ് അവസാനം പ്രാർത്ഥിക്കുകയാണ്, ദൈവസ്നേഹത്തിന്റെ നീളവും അതിന്റെ വീതിയും അതിന്റെ ആഴവും അതിന്റെ ഉയരവും ഗ്രഹിക്കാൻ തക്ക പരിജ്ഞാനം. നമുക്ക് വചനങ്ങളിലേക്ക് കടന്നു വരാം. പ്രിയമുള്ളവരെ, കർത്താവിന് എപ്പോഴും ചോദ്യങ്ങളാണ് ഉള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 2 49 വാക്യം, യേശുവിനെ കാണാതെ പോയപ്പോൾ ജോസഫും മറിയും അന്വേഷിച്ച് നടന്ന സമയത്ത് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ വായിക്കാം.
എന്നെ തിരഞ്ഞത് എന്തിനെ?
വൈ ഡു യു സീക്ക് മീ?
എന്റെ പിതാവിനുള്ളതിൽ
സുനിഷ മതി, ചോദ്യം മാത്രം മതി. നമ്മൾ ദൈവത്തെ ഇങ്ങനെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കാറുണ്ടോ? കർത്താവിനെ മിസ്സാവാറുണ്ടോ? കർത്താവിനെ അന്വേഷിക്കുമ്പം
കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഡു യു സീക്ക് മീ? ഇപ്പം നമ്മൾ വചനമൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയുന്നത്, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്താ പറയുന്നേ, ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ആൾക്കാർ ചോദിക്കുന്ന, ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? മക്കള് വളർന്നു വരുന്നു, പിന്നെ ദൈവമല്ലാതെ പിന്നെ ആരാ ഉള്ളേ? പക്ഷെ കർത്താവ് ചോദിക്കുന്നു, വൈ ഡു യു സീക്ക് മീ? നിങ്ങൾ എന്തിനാ, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്തിനാ എന്നെ അന്വേഷിക്കുന്നേ? ഉത്തരം നമ്മൾ കൊടുക്കണം. വൈ ഡു യു സീക്ക് മീ? കർത്താവിനോട് നമ്മൾ പറയണം, കർത്താവേ ഉള്ള സത്യം പറഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത തന്നു, എന്താണ് സഭകളുടെ പ്രോബ്ലം എന്നുള്ളത്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ഇതൊന്നും അറിയാത്ത സഹോദരൻ ഇതേ കാര്യം എന്നോട് പറഞ്ഞു. എനിക്കപ്പം മനസ്സിലായി, ഇത് ദൈവം എന്നെ ഉറപ്പിച്ചതാ. ജാതി വിശ്വാസങ്ങളിൽ ദൈവം ഒരു ശക്തിയാ, ഗോഡ് ഇസ് എ പവർ. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി, അവരുടെ പ്രാർത്ഥനകളെല്ലാം ശക്തി 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 എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. സഭകളിൽ ചെന്നാലോ, ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗോഡ് ഇസ് ജസ്റ്റ് എ പവർ. പരിശുദ്ധാത്മ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ബട്ട് ഗോഡ് ഈസ് എ പേഴ്സൺ. എന്റെ പ്രിയ സൗരങ്ങളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ പവർ 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 വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ, അത് വേറൊരു വശമാണ്. ദൈവത്തെ ഒരു പവറായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്താൻ നമ്മളെക്കാട്ടിലും ഇച്ചിരി ശക്തി കൂടിയ ഒരാളായിട്ട് ദൈവത്തെ കാണുന്നുണ്ടെങ്കിൽ അല്ല, ഗോഡ് ഇസ് എ പേഴ്സൺ. ദൈവം ഒരു വ്യക്തിയാ. ദൈവത്തോട് നമുക്ക് ക്ഷമ പറയണം. കർത്താവെ, ചില സമയത്തെങ്കിലും ദൈവമേ എൻ്റെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ശക്തിയെ നീ ഉപയോഗിക്കണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവെ എന്നോട് ക്ഷമിക്കണമേ. അതുകൊണ്ട് ഒന്നാമത്തെ കൽപ്പന തന്നെ കർത്താവ് പറഞ്ഞത് എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, നിന്റെ ദൈവമായ കർത്താവിനെ എന്ന് പറഞ്ഞാട്ടെ, ദൈവമായ കർത്താവിനെ പകുതി ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പിന്നെ 98% മനസ്സോടും പൂർണ്ണ മനസ്സോടും പിന്നെ പൂർണ്ണ ശക്തിയോടും വിത്ത് ഓൾ യുവർ മൈറ്റ് വിത്ത് ഓൾ യുവർ പവർ വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ലവ് ഗോഡ്. ദാറ്റ്സ് ദ ഫസ്റ്റ് കമാൻഡ്മെന്റ്. കർത്താവിന്റെ ഫസ്റ്റ് ചോദ്യം നമ്മൾ ഉത്തരം കൊടുക്കണം, വൈ ഡു യു സീക്ക് മീ? ഇനിയും രണ്ടാമത്തെ ചോദ്യം, ജോൺ ചാപ്റ്റർ 1:38. ജോൺ ചാപ്റ്റർ 1:38.
യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു.
വാട്ട് ഡു യു സീക്ക്? യേശു നോക്കുമ്പോൾ രണ്ടുപേര് പുറകെ വരിക. കർത്താവിന്റെ ചോദ്യം എപ്പോഴും ഭയങ്കര ചോദ്യം കേട്ടോ. അപ്പനോട് അമ്മയോടും ചോദിച്ചു വൈ ഡു യു സീക്ക്, ഇവരോട് ചോദിക്കുകയാണ് വാട്ട് ഡു യു സീക്ക്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നേ? അവരുള്ള കാര്യം പറഞ്ഞു. നമ്മളോടും കർത്താവ് ചോദിക്കുന്നു വാട്ട് ഡു യു സീക്ക്. മൂന്നാമതായി ജോൺ ചാപ്റ്റർ 20:15, ദൈവത്തിലെ ചോദ്യങ്ങൾ നമ്മളുള്ളതാ. ജോൺ ചാപ്റ്റർ 20:15,
യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു.
ഹും ഡു യു സീക്ക്? നീ ആരെ തിരയുന്നേ? ദൈവത്തിന്റെ ചോദ്യമൊക്കെ ഭയങ്കര ചോദ്യങ്ങളാ. യേശു ആദ്യം ചോദിച്ചു, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുക, വൈ ഡു യു സീക്ക് മീ? നമ്മൾ ആൻസർ പറയണം കേട്ടോ. അടുത്തത് വാട്ട് ഡു യു സീക്ക്? മൂന്നാമതായി ഹും ഡു യു സീക്ക്? നിങ്ങൾ ആരെയാണ് തിരയുന്നത്? പ്രിയമുള്ള യേശു, ഞാൻ ചോദിക്കട്ടെ, എല്ലാ ജോലികളും ചെയ്യുന്നവർക്ക് അതേ ജോലി മനോഹരമായിട്ട് ചെയ്യുന്ന ഒരാളോടൊരു ഭയങ്കര ഒരു പാഷനുണ്ട്, ശരിയാണോ? നിങ്ങൾ ഓഫീസിൽ ചെയ്യുന്നൊരു ജോലി നിങ്ങളെക്കാട്ടിലും എക്സലന്റ് ആയിട്ട് ചെയ്യുന്ന ആളോട് നിങ്ങൾക്ക് എന്ത് തോന്നും? ഞാൻ ബേസിക്കലി, ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഐ എം ജസ്റ്റ് എ പ്രീച്ചർ. ജസ്റ്റ് എ പ്രീച്ചർ നല്ലൊരു വലിയൊരു ഇതാ. ഞാൻ ഈ കണ്ണാടി മേടിക്കാൻ ചെന്നപ്പം അയാൾ എന്നോട് ചോദിച്ചു, ഡോക്ടറിനോട് ചോദിച്ചു, കമ്മനഹള്ളിയിൽ എന്തു പണിക്കാരനാ? ഞാൻ പറഞ്ഞു, ഐ എം എ പ്രീച്ചർ, ഐ എം എ പ്രീച്ചർ ഓഫ് ദ ബൈബിൾ. അപ്പൊ പുള്ളി പറഞ്ഞു, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കണ്ണാടി വളരെ ഇമ്പോർട്ടൻ്റാ. പുള്ളി പുൾപ്പിറ്റിൻ്റെ ദൂരമൊക്കെ എടുത്ത് ഒരു കണ്ണാടി എനിക്ക് കുറിച്ച് തന്നു. ഏറ്റവും നല്ല പ്രീച്ചർ ആരാ?
എല്ലാവരും അങ്ങ് പറഞ്ഞില്ല. ചാൾസ് പർജൻ ഏറ്റവും നല്ല പ്രീച്ചർ കർത്താവാ. ഇപ്പോൾ ഞാൻ ആ ജോലി ആ ഒരു പണിയായിട്ടല്ല, ആ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് എനിക്ക് ആ പ്രീച്ചറോട് എപ്പോഴും ഭയങ്കര ഒരു ഒരു ബഹുമാനമാണ്. നീ ഏറ്റവും നല്ല പ്രസംഗം ഏതാന്ന് പറയാവോ? നിങ്ങൾക്ക് നമ്മൾ തമ്മിൽ മലയാള പ്രസംഗമാണ് പുഷ്പാണി ചേച്ചി, മലയാള പ്രസംഗം നിങ്ങൾക്ക് പല അഭിപ്രായമായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ചിന്ത കഴിഞ്ഞ ആളുകളിൽ ഒരു ഒരു ഇതിൽ നിന്ന് ഞാൻ പഠിച്ചത്, എമ്മാവൂസിലെ ശിഷ്യന്മാരോട് ചെയ്ത പ്രസംഗമായിരിക്കാം ഏറ്റവും നല്ല പ്രസംഗം. കാരണം ഓക്കെ, നിങ്ങളെ ഞാൻ എതിർക്കുന്നില്ല. കാരണം സകലതും പഠിപ്പിച്ചിട്ട് അവസാനം നിരാശപ്പെട്ട് വാടിയ മുഖത്തോട് നടക്കുന്നവൻ്റെ പുറകെ 7 മൈൽ നടന്ന് പ്രസംഗിച്ച പ്രസംഗം അതത്ര ചെറുതായിരിക്കത്തില്ല. നയപ്രമാണത്തിലും മോശയുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ചുള്ളത് കാണിച്ചു കൊടുത്ത പ്രസംഗം, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പം എനിക്ക് വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു, കർത്താവേ, ബാക്കിയെല്ലാ പ്രസംഗത്തിലും നീ കൈ ഉയർത്തിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ എമ്മാവൂസിലെ പ്രസംഗത്തിൽ നിന്റെ കരങ്ങളിൽ ആണിപ്പാടുണ്ടായിരുന്നു. ഹല്ലേലൂയ, യു ആർ എ പ്രീച്ചർ വിത്ത് നെയിൽ പിയേഴ്സ്ഡ് ഹാൻഡ്സ് ആൻഡ് നെയിൽ പിയേഴ്സ്ഡ് ലെഗ്സ്. അവർ പറഞ്ഞു, അബൌട്ട് വിത്ത് മീ ലോർഡ്, ഞങ്ങളുടെ കൂടെ പാർക്കണേ, ഞങ്ങളെ വിട്ടു പോകരുത്. അവരെന്ന രാത്രിയിൽ ഐരിശലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രീസോറുകളെ, കർത്താവിനെ അന്വേഷിക്കുമ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഒരു പ്രോബ്ലം പറയാം. കർത്താവിനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി അങ്ങ് ആ ഒരു ടെൻഷനാണ് കയറി വരുന്നത്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ, ഞാൻ പറയാം, പ്രാർത്ഥിക്കാൻ വേണ്ടി പിശാചിൻ്റെ വഞ്ചനയും കൂടെ പറയാം. നമ്മൾ ദൈവസന്നിധി ദൈവത്തെ നമ്മൾ പറയാം, ശരി, ദൈവത്തെ അന്വേഷിക്കാം, ദൈവമുഖം അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോണ്ടല്ലോ, ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി ചിന്ത എനിക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കറിയില്ല, അന്ന് വരെ അത്ര നേരമില്ലാത്ത ചിന്തകളും ഭാരങ്ങളും എല്ലാം കൂടെ കയറി വരും. പിന്നെ പ്രാർത്ഥന ഇതിലേക്ക് മാറിയെന്നറിയാം. ദൈവമുഖം അന്വേഷിക്കാനിരുന്ന നമ്മൾ അതൊക്കെ വിട്ടച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പിടിക്കുക. ഇപ്പൊ കർത്താവ് ആദ്യം പറഞ്ഞൊരു കാര്യം എന്നറിയോ, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. കർത്താവ് പറഞ്ഞു, നീ എന്റെ അടുത്ത് വാ, ഞാൻ നിനക്ക് എന്നാ തരാം, വിശ്രമം തരാം. ഇറ്റ് സോ സിമ്പിൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ജർമ്മനിയിൽ ആദ്യമായിട്ട് ട്രെയിൻ വന്നപ്പോൾ അവിടെ ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവിടെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ തേയിലയുടെ ഇല പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്, അതിങ്ങനെ പൊട്ടിച്ചിടുന്ന ഒരു വലിയൊരു ഒരു കൊട്ടയുണ്ട്. അപ്പോൾ അവരിങ്ങനെ നടക്കുമ്പോൾ ഇച്ചിരി ചെരിഞ്ഞിങ്ങനെ നടക്കുന്നു. ഈ ജർമ്മനിയിലുള്ള സ്ത്രീകൾക്ക് അതിലും വലിയ കൊട്ടയാണ്, വലിയ ഒത്തിരി വലുതാണ്. അപ്പം അതിനകത്താണ് ഈ ഫ്രൂട്ട്സും ആപ്പിൾസും അതും ഇതൊക്കെ വിട്ടിട്ട് ഇതിങ്ങനെ കൊണ്ടു നടന്നിട്ട് ഇവർ അനേക ദൂരം നടന്നിട്ട് അവിടെ കൊണ്ടുപോയി സിറ്റി കൊണ്ടുപോയി വിറ്റിട്ട് വേണം ഇവർക്ക് ഇവരുടെ ജീവിതമാർഗം കഴിയാൻ വർഷം. അങ്ങനെയാണ് ആദ്യത്തെ ട്രെയിൻ വരുന്നത്. ഇവർക്ക് വലിയ സന്തോഷമായി. ഇനി എന്ത് ചെയ്യണ്ട? ഭാരം ചുമക്കണ്ടല്ലോ, ഭാരം ചുമക്കണ്ടല്ലോ. ട്രെയിൻ ഇങ്ങനെ അവരുടെ സ്ഥലത്തൂടെ വന്നപ്പോഴത്തേന് ഈ സ്ത്രീകൾ ചെയ്ത കാര്യം എന്നറിയാവോ? ഇവർ ഈ ട്രെയിൻ വന്ന് അവിടെ നിർത്തി. ഇവർക്ക് അറിയത്തില്ല, കാരണം കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം. ട്രെയിൻ വന്ന് നിർത്തിയപ്പോഴത്തേന് ഇവർ ഈ കൊട്ടയായിട്ട് ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നറിയോ, വളഞ്ഞ് ഈ കൊട്ടയോടുകൂടി അകത്ത് കയറാൻ ശ്രമിക്കുക. ട്രെയിനിന്റെ വാതിലിനകത്തോടെ മനസ്സിലായോ? ഈ കൊട്ടയം വെച്ചുകൊണ്ട് ഇങ്ങനെ കയറാൻ ശ്രമിക്കുക. കയറാൻ പറ്റുന്നുണ്ടോ? കയറാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ മറ്റോ ഒരു സ്ത്രീ നീ മാറിയുന്നേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവളും ആ കൊട്ടയം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കയറുക. അപ്പോഴത്തേന് അവിടുന്ന് ഒരു ഓഫീസർ വിളിച്ച് പറഞ്ഞു, Women, first unload your burdens. ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞു, first unload your burdens. ആദ്യം നിന്റെ കെട്ട് നീ ഇറക്കി വെക്ക്, then enter the train. കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോഴും സ്വർഗീയ തീവണ്ടിയിൽ കയറുമ്പോഴും കർത്താവ് ആദ്യം പറയുന്നത്, നമ്മുടെ കെട്ടുകളൊക്കെ അവിടെ ഇറക്കി വെക്ക്, എന്നിട്ട് ഈ വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അന്വേഷണം ദൈവത്തിങ്കിലേക്ക് തന്നെ എത്തിച്ചേരുവാനിടയായിത്തീരും. പ്രിയ സൗരങ്ങൾ, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ ദൈവം തന്നെ, വി നീഡ് ഗോഡ്സ് ഗ്രേസ്. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം പറയാം, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി. ഇപ്പം രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗാണ് നടക്കുന്നത്. സൗരന്മാരൊക്കെ മാറി മാറി പ്രസംഗിക്കുന്നു. രാത്രി അവിടെ യു പി എസ് ഉണ്ടായിരുന്നു, ഒരു പുതിയ കെട്ടിടമാണ്. യു പി എസ് ഉണ്ടായിരുന്നുകൊണ്ട് കറണ്ട് പോയത് അറിഞ്ഞില്ല. രാവിലെ ആയപ്പം ഞാൻ നല്ല ഉറക്ക, 5 മണിയായി. അപ്പം എനിക്ക് ഇങ്ങനെ കേൾക്കാം, ഉറക്കത്തിൽ കേൾക്കാം, വെള്ളമില്ല വെള്ളമില്ല വെള്ളമില്ല. അപ്പം സംഭവിച്ചത് യു പി എസ് ഉണ്ടായിരുന്നുകൊണ്ട് കറണ്ട് പോയത് അറിഞ്ഞില്ല. ബോർവെൽ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി. ടാങ്കി തൊട്ട് തുള്ളി വെള്ളമില്ല. 7:30 ആകുമ്പം എൻ്റെ ഒരു സെഷനുണ്ട്, 7:30ക്ക് എൻ്റെ സെഷൻ തുടങ്ങണം. അപ്പം ഞാൻ വിചാരിച്ചു നീ വെള്ളത്തിൽ എന്നെ ചെയ്യും, പെട്ടെന്നൊരു ചിന്ത കടന്നു വന്നു കേട്ടോ. കാരണം ഇത്രയും പേർക്ക് കുളിക്കണം, റെഡിയാവണം, ഒത്തിരി കണക്കറിയാം, പല്ലു പോലും തേച്ചിട്ടില്ല. അപ്പം ഞാൻ അവിടെ തന്നെ കിടന്നു. അപ്പം അവിടെ കെ ഇ ബി ഓഫീസിൽ വിളിച്ചു, സൗരന്മാർ വിളിച്ചിട്ട് പറഞ്ഞു കെ ഇ ബി ഓഫീസിൽ ദൈവർക്ക് ഓഫീസിൽ വിളിച്ചിട്ട് അവിടെ അവരെന്നെ ഒരനക്കവും ഇല്ല, നമുക്കറിയാം ആറരയായി ഒരനക്കവും ഇല്ല, ആറേ മുക്കാലായി. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നേ, പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഇതാണ്. ദാവീദ് ആ ഗുഹയിൽ കിടന്നപ്പോൾ 63-ാം സങ്കീർത്തനത്തിൽ അവനും വെള്ളമില്ലായിരുന്നു, അവനും പല്ല് തേക്കാൻ വെള്ളമില്ലായിരുന്നു, കുളിക്കാൻ വെള്ളമില്ലായിരുന്നു, നിനക്കിപ്പോൾ ഉള്ള സൗകര്യം പോലും ഇല്ലായിരുന്നു. പക്ഷേ അവൻ ആ പ്രഭാതത്തിൽ അവിടെ കിടന്ന് പാടി, ദൈവമേ നീ എൻ്റെ ദൈവം, ഞാൻ നിന്നെ അന്വേഷിക്കും അധികാലത്തെ, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയ സന്തോഷമായി. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഒരു കൊച്ചു ഒരു ചെറിയൊരു ഡയറി ഉണ്ട്, അതിലിങ്ങനെ എഴുതാൻ തുടങ്ങി കർത്താവ് എനിക്ക് തന്ന കാര്യങ്ങൾ. വലിയ സന്തോഷം. എന്നിട്ട് അതെ അടുത്ത വചനം പറയാണ്, അടുത്ത വചനം എന്നെ ടച്ച് ചെയ്തത്, എന്റെ ജീവകാലമൊക്കെയും ഇന്ന് വെള്ളമില്ലാത്ത ഈ പകൽ ഈ പ്രഭാതത്തിൽ എങ്ങനെ നിന്നെ വാഴ്ത്തിയോ, സോ അങ്ങനെ തന്നെ ഞാൻ നിന്നെ വാഴ്ത്തും. ഹല്ലേലൂയ. നമ്മളും വെള്ളമില്ലാത്ത കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിലൊക്കെ ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ട്, പക്ഷേ എല്ലാം വന്നപ്പോൾ നമ്മുടെ പാട്ട് കുറഞ്ഞു പോയോ? ദാവീദ് അങ്ങനല്ല പറഞ്ഞേ, എൻ്റെ ജീവകാലമൊക്കെയും, നാളെ വെള്ളം ഉണ്ടായിക്കോട്ടെ, കൊട്ടാരം ഉണ്ടായിക്കോട്ടെ, വാഹനങ്ങൾ ഉണ്ടായിക്കോട്ടെ, ബാങ്ക് ബാലൻസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ എൻ്റെ പാട്ടിന് മാറ്റമില്ല, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്നു. എല്ലാം എഴുതി കഴിഞ്ഞെല്ലാം വന്നപ്പോഴത്തേന് 8 മണിയായപ്പോൾ പറഞ്ഞു കറണ്ട് വന്നു, വെള്ളം നിറഞ്ഞു. 9 മണിയായപ്പോൾ ദൈവിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഷെയർ ചെയ്യാൻ ദൈവം സഹായിച്ചു. ദൈവനെ പഠിപ്പിച്ചൊരു പ്രിൻസിപ്പിളാണ്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്രോബ്ലംസ് ലിസൺ ടു ഗോഡ്. ദൈവത്തിന് എന്താ പറയാനുള്ളത്? മേക്ക് ഇറ്റ് എ ഡെയിലി ഹാബിറ്റ്. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. പ്രിയമുള്ളവർ, എൻ്റെ ജീവകാലമൊക്കെയും അങ്ങനെ തന്നെ ഞാൻ നിന്നെ വാഴ്ത്തും. അതെ, നീ എനിക്ക് സഹായമായി തീർന്നിരിക്കുന്നുവല്ലോ. നിന്റെ ചിറകിന്റെ മറവിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാട്ടെ, ചിറകിന്റെ മറവിൽ ഘോഷിച്ചാനന്ദിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കും. ഇനി ഒരു കാര്യം പറയാം, അതുകൊണ്ട് ചർച്ചിനെ നിങ്ങൾ തുച്ഛീകരിക്കരുത്. ഓ, ചിലപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ചർച്ച്, നോ. ചർച്ചിലെ ഓരോ പ്രബോധനങ്ങളും, കൂട്ടായ്മയിലെ ഓരോ വ്യക്തികൾ പറയുന്ന ഓരോ പ്രബോധനങ്ങളും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അതിനെ നമ്മൾ തുച്ഛീകരിക്കരുത്. ദൈവം അതിലൂടെ നമ്മോട് സംസാരിക്കും. നമ്മുടെ താഴ്മ അവിടെ തിരിച്ചറിയുന്നേ. നമ്മൾ വിചാരിക്കരുത് നമ്മൾ വലിയ ആൾക്കാരാണ്. ഇന്നലെ രാവിലെ കുമളിയിൽ നിന്ന് വന്ന യാത്ര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ജാലഹളി ചർച്ചിൽ പ്രേരണ പോകുന്ന സമയത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവിടെ ദൈവവചനം പറഞ്ഞ് തിരിച്ചു വേണം ഇവിടെ വരാനായിട്ട്. പെട്ടെന്ന് ഞാൻ ഓർത്ത്, കർത്താവേ, ഭയങ്കര ആയാസം. പെട്ടെന്ന് സഹോദരന്മാർ അവരിങ്ങനെ പാട്ട് പാടിയിരിക്കുന്നു, അവരൊരു പാട്ട് പാടി, ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട് ഗോഡ്, ഐ വാണ്ട് ടു സീ യു, ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട്. പായങ്ക വീസിങ് ഹോളി ഹോളി കേട്ടപ്പോ ഉണ്ടല്ലോ, ക്ഷീണമല്ല എതിലെ പോയെന്നറിയത്തില്ല. ഒരു കാര്യം കൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുക, ഈ നമ്മൾ എത്ര വലിയ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞാലും മറ്റുള്ളവന്റെ പാട്ടും നമ്മളെ ഫയറാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. I want to see you, to see you high and lifted up. We sing, holy, holy, holy. Be with the Lord. കർത്താവിനോട് കൂടെ ആയിരിക്കുക. യെശയ്യാപ്രവചനം എടുത്താട്ടെ, 26-ാം അധ്യായം, ഐസയ്യാ ചാപ്റ്റർ 26 ആൻഡ് വേഴ്സസ്, നമുക്കറിയാവുന്ന ഭാഗങ്ങളൊക്കെയാണ്, 8 and 9.
അതേ യഹോവേ, നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ നാമത്തിനായിട്ട്, നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു.
ഓ, സ്ട്രോങ് ഡിസയർ ആണ് കേട്ടോ പ്രിയമുള്ളവരെ. ഈ നമ്മൾ എന്നാ പറഞ്ഞു, സ്ട്രോങ് ഡിസയറിലെ കർത്താവിനെ കാണാൻ പറ്റത്തില്ലെന്ന്. നമ്മൾ അന്നാ പോകുന്ന വഴിക്ക് കണ്ടേക്കാന്നുള്ള രീതിയിലല്ല. വി നീഡ് എ സ്ട്രോങ് ഡിസയർ. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഇതെങ്ങനെ തരുന്നത്, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? ശ്രദ്ധിച്ചാട്ടെ, ദിവാൽമെന്നെ പഠിപ്പിച്ചൊരു കാര്യം പറയാം. വെൻ ദ ഫയർ കംസ് ഇൻസൈഡ്, ദ തേഴ്സ്റ്റ് വിൽ ബി മോർ. പരിശുദ്ധാത്മാവിന്റെ തീ ഒരുത്തന്റെ ഉള്ളിൽ കത്താൻ തുടങ്ങിയ എന്നറിയോ, ഇവന് ഭയങ്കര ദാഹമായിരിക്കും. ഇവൻ എപ്പോഴും വെള്ളം കുടിക്കാൻ ഓടും. എന്നോട് പറയാം, തീ കത്തിയാൽ ദാഹം കൂടും. പ്രൈസ് ദ ലോർഡ്. തീ കത്തുന്നില്ലെങ്കിൽ ഒരു ദാഹം ഉണ്ടാകത്തില്ല. പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവെ നിന്റെ ആത്മാവിനാൽ നീ എന്നെ നിറയ്ക്കുമാറാകണമേ. ഇവിടെ ഇവിടെ പുള്ളിയുടെ ഒരു പ്രാർത്ഥന, യഹോവേ നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ, വല്ല അനുഗ്രഹത്തിന്റെ പാതയായിരുന്നെ കാത്തിരിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇച്ചിരി കഷ്ടവും പ്രയാസവും ഇച്ചിരി പോരാട്ടമുള്ള സമയത്ത് നമ്മൾ ദൈവത്തെ കാത്തിരിക്കുവോ? ഉത്തമഗീതത്തിൽ അവർ പ്രാർത്ഥിച്ചിങ്ങനെയാണ്, സഭ പ്രാർത്ഥിച്ചിങ്ങനെയാണ്, വടതിക്കാറ്റേ വരിക, നോർത്ത് വിൻഡ് കം. മീനിങ് എന്നറിയോ? ഈ നോർത്ത് വിൻഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിസിപ്ലിനും കഷ്ടമൊക്കെയാ. അടുത്തത് വടതിക്കാറ്റേ വരിക, സൗത്ത് വിൻഡ് തെന്നിക്കാറ്റേ ഊതുക ഞങ്ങളുടെ സഭയിലോട്ട്. തെന്നിക്കാറ്റെന്ന് പറഞ്ഞാൽ നല്ല റിഫ്രഷിംഗ് കാറ്റാ. നമ്മളാണ് ഇതേ പ്രാർത്ഥിക്കുള്ളൂ. നമ്മുടെ മാനുഷിക ടെൻഡൻസി നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളു, കർത്താവേ വടതിക്കാറ്റിനെ ഒന്നും അയക്കണ്ട, നോർത്ത് വിൻഡ് ഒന്നും അയക്കണ്ട, അതൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി പ്രയാസമാണ്. പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് ഈ തെന്നിക്കാറ്റ് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ഒരു സന്തോഷമായിരുന്നു. പക്ഷെ ഒരു കാര്യം എന്നറിയോ, തെന്നിക്കാറ്റ് മാത്രം അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഫലം പറിച്ചു തിന്ന ഒരു ടേസ്റ്റും കാണത്തില്ല. ഫലം പറിച്ചു തിന്നുക നമ്മൾ, ചില ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക, നമ്മൾ ഇതെന്തിനു കൊള്ളാം, ഇത് എവിടുന്നേ പറിച്ച് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. അല്ലെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ചും പ്രാർത്ഥിക്കണം, കർത്താവേ വറുതിക്കാറ്റേ നീ വരണം. തെന്നിക്കാറ്റും വരണം, വറുതിക്കാറ്റ് തന്നെ അടിച്ചാൽ നമ്മൾ കറങ്ങിപ്പോകും. വറുതിക്കാറ്റും വേണം, തെന്നിക്കാറ്റും വേണം. ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. ഇവിടെ പറയുകയാണ്, നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. അടുത്ത വചനം ഭയങ്കര, പണ്ട് ശിവദത്ത പറഞ്ഞിട്ടുണ്ട്, നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. The desire of our soul is to thy name and to the remembrance of thee. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ട്രോങ് ഡിസയർ നമുക്കുണ്ടോ? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് പറയാൻ ഞാൻ ആളല്ല. പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. കർത്താവേ എനിക്ക് നിനക്കാട്ടൊരു വാഞ്ച എനിക്ക് തരണമേ. വർഷങ്ങൾ കഴിയുന്തോറും തണുത്തുറഞ്ഞു പോകുന്നൊരു ക്രിസ്തു ജീവിതമല്ല. കഴിവിനെ പോലെ യൗവനം പുതുകി വരത്തക്കവണ്ണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിന്റെ ആ ദൈവത്തിനായിട്ടുള്ള ഒരാഗ്രഹം. ഇവിടെ പറയുകയാണ്, നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. ഞാൻ ചെയ്യുന്നത് അതിനകത്ത് ഇപ്പം എന്നാ ചെയ്യണം? ഇപ്പം ഒത്തിരി ബുക്കൊക്കെ ഉണ്ട്, അയ്യോ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പാടെ കറങ്ങിപ്പോകും. ഇതൊക്കെ എങ്ങനെ വലിയ നിയമങ്ങളായി? ഇറ്റ് സോ സിമ്പിൾ സഹോദരങ്ങളെ. ആരുടെ അടുത്ത് പോയാൽ മതി? കർത്താവ് എന്നാ പറഞ്ഞ കം ടു, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, കർത്താവ് എന്നാ പറഞ്ഞ കം ടു, എന്റെ അടുത്ത് വന്നേ. നമ്മൾ അതിനൊത്തിരി അതിന് വരാൻ എന്ത് ചെയ്യണം? അതിനുള്ള 1, 2, 3, 4, 5 ആ അഞ്ചാറ് നിയമങ്ങളൊന്നുമില്ല. കർത്താവിന്റെ അടുക്കൽ കൃപാസനത്തിന്റെ അരികിലേക്ക് നമ്മൾ ഓടി ചെല്ലാൻ, പക്ഷെ ആദ്യം പറഞ്ഞ മറക്കല്ലേ, ദേർ ഈസ് നോ, മറന്നുപോയോ? ദേർ ഈസ് നോ ഷാഡോ ഓഫ് ടേണിംഗ് വിത്ത് ദീ. ദൈവത്തിന്റെ അടുക്കൽ ഷാഡോ ഓഫ് ടേണിംഗ് ഇല്ലെന്ന്. സെൻട്രൽ ആഫ്രിക്കയിൽ ആദ്യമായിട്ട് സുവിശേഷം കേട്ട ഒരുത്തൻ, പിക്മീസ് അവിടെയുള്ള സെൻട്രൽ ആഫ്രിക്ക, അവൻ ഭയങ്കര ഫയറായി, ഫസ്റ്റ് ബിലീവറാ അവിടുത്തെ. അപ്പൊ അവനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഭയങ്കര ഫ്രണ്ടായിരുന്നു ഇവന്. ഭയങ്കര അത് ചേട്ടാ, ഇവന് ഭയങ്കര സന്തോഷവും എപ്പോഴും ചിരിയും, ഭയങ്കര ജോയ്ഫുൾ ആണല്ലോ. എന്താ കാരണം? അങ്ങനെ ഇവൻ ഈ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റോൻ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി നോക്കിപ്പോയി. ഒരു ദിവസം നോക്കുമ്പോണ്ടല്ലോ, ഈ ആദ്യം രക്ഷിക്കപ്പെട്ടവൻ, അവനൊരു ഒരു ചെറിയ ഫോറസ്റ്റ് പോലെ സ്ഥലമുണ്ട്, അവിടെ പോയി മുട്ടുകുത്തി പുല്ലിനകത്ത്. എന്നിട്ട് അവൻ നോക്കുമ്പോൾ, അവൻ ഈ മരത്തിന് മറിഞ്ഞ് ഇങ്ങനെ നോക്കുക, നടന്ന സംഭവം കേട്ടോ. അപ്പൊ നോക്കുമ്പോൾ ഇവനിങ്ങനെ സംസാരിക്കുക സിമ്പിളായിട്ട്, ജീസസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവന് ഭയങ്കര അതിശയം തോന്നി. ഇത് അവിടെ വലിയ മന്ത്രവാദത്തിന്റെ സ്ഥലാ. ഇവൻ പോയി കഴിഞ്ഞപ്പം ഇവൻ അവിശ്വാസിയ. ഇവൻ ചെയ്യുന്നുണ്ട്, അവന്റെ പേര് കിവബുല എന്നാ. ഈ കിവബുല എന്ത് ചെയ്യുന്നറിയാവോ, ഇവനും പോയിട്ട് ഇവൻ അറിയത്തില്ല, അതുപോലൊക്കെ മുട്ടുകുത്തി പിന്നെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ജീസസ് യു ലവ് മൈ ഫ്രണ്ട്. എന്തോ പറഞ്ഞു, ഞാൻ ആ വാക്ക് കീർത്തി ഓർക്കുന്നില്ല. നീ എന്റെ കൂട്ടുകാരനെ സ്നേഹിച്ചു, എന്നെയും സ്നേഹിക്കണമേ. പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ടു, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അപ്പൊ അവൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഹൗ ക്യാൻ ഐ കം ടു യു ലോർഡ്. ദൈവം മനോഹരമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു. അവൻ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് തുള്ളിച്ചാടിയ മടങ്ങിയത്. പ്രിയ യൗവനക്കാരായി, എന്താ കർത്താവിൻ്റെ അടുക്കെ പോകാൻ നമ്മെ തടയുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? നോ. കർത്താവിൻ്റെ അടുത്ത് പറ കർത്താവ് എൻ്റെ കൂട്ടുകാർ ചർച്ചിലുള്ളവരൊക്കെ അവരോടൊക്കെ നീ സംസാരിക്കുന്നുണ്ടല്ലോ, സ്പീക്ക് ടു മീ ലോർഡ്, ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട്, ഐ വാണ്ട് ടു, കൊച്ചു കുഞ്ഞുങ്ങളെ സ്മോൾ ചിൽഡ്രൻ എൻകറേജ് യു, ഐ വാണ്ട് ടു സീ യു, ടു സീ യു ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ്, വി സിംഗ് ഹോളി ഹോളി ഹോളി. ഇനി അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 7-8 ആ സ്ട്രോങ് ഡിസയർ ദൈവം നമുക്ക് തരട്ടെ. അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. 9-ാം വാക്യം മറക്കല്ലേ വാക്യങ്ങൾ.
എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ.
എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ ആരെ ആഗ്രഹിച്ചു? നിന്നെ ആഗ്രഹിച്ചു. നിങ്ങൾ യേശുവിന്റെ മലയിലെ പ്രസംഗം സഹോദരി പറഞ്ഞായിരുന്നു, അതിനകത്ത് തുടക്കം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആത്മാവിൽ ദാഹമാണ്. നിങ്ങൾ ആ വാക്യങ്ങൾ ശ്രദ്ധിച്ച് അതിന്റെ പിന്നിലെ സ്പിരിറ്റ് ബ്ലസ്ഡ് ആർ ദ എന്താണ്, ആത്മാവിൽ പൂർ ദ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രരായവർ, നോട്ട് PURE PWOR. നമ്മൾ അങ്ങനെ വായിക്കുന്നത് ബ്ലസ്ഡ് ആർ ദ പ്യൂർ ഇൻ ദ സ്പിരിറ്റ് ഒക്കെ നമ്മൾ വായിക്കുന്നത്. അയ്യോ ഇല്ല എനിക്ക് പറ്റത്തില്ല. ബ്ലസ്ഡ് ആർ ദ പൂർ, കർത്താവ് എപ്പോഴും പറഞ്ഞു, കർത്താവ് പറഞ്ഞു ആത്മാവിൽ ദാരിദ്ര്യത്തോടെ വാ, നിങ്ങൾ ഭാഗ്യമുള്ളവരാ. അടുത്ത താഴത്തൊരു വാക്യമുണ്ട് കേട്ടോ, നീതിക്കായി എന്ന് പറയാമോ, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ. യേശുവിന്റെ പ്രസംഗം കണ്ടോ, ഈ വിശപ്പും ദാഹവും നമുക്ക് നഷ്ടമായെങ്കിൽ കർത്താവുണ്ട് പറഞ്ഞട്ടെ, കർത്താവേ ഈ വിശപ്പും ദാഹവും എനിക്ക് വേണം. അല്ലയോ ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, വെള്ളമില്ലാത്തവരുമായുള്ളവരെ എന്ത് ചെയ്യുക, വന്നു വാങ്ങി തിന്നുവിൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്ന എന്തിനാ? യെശയ്യാവ് 55 ചോദിക്കുക. ഇവിടെ ഇവിടെ ഇദ്ദേഹം പറയുകയാണ്, എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എന്റെ ഉള്ളിൽ. അടുത്ത വചനം ശ്രദ്ധിച്ചോണേ, എന്റെ ഉള്ളിൽ ഒന്ന് വായിച്ചാട്ടെ, എന്റെ ഉള്ളിൽ
എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും.
ഞാൻ ജാഗ്രതയോടെ ആരെ അന്വേഷിക്കും? കർത്താവ് പറഞ്ഞു, സീക്ക് ആൻഡ് യു വിൽ. നിങ്ങൾ മത്തായി 7 മറന്നുപോയോ? അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. എന്താ അന്വേഷിക്കേണ്ടത്? അതാ ചോദ്യം. മത്തായി 6:33 കർത്താവ് പറഞ്ഞു, സീക്ക് ഫസ്റ്റ് മൈ കിങ്ഡം ആൻഡ് മൈ റൈച്ചസ്നസ്. ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യനീതി അന്വേഷിക്കുക. നീ ജെറമിയ 29:11 പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പം ഞാൻ പറയും, സഭയോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ തൃപ്തിപ്പെടരുത് ആത്മീയ ജീവിതം. അതാ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ മതിയെന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവിനെ കണ്ട ആൾക്കാരോട് ഞാൻ പറയാം, അവരെത്ര കിട്ടിയാലും അവർക്ക് പോരാ. ഹല്ലേലൂയ. അവർ പുറകെ പുറകെ നടക്കുക. കർത്താവ് ഇതിൻ്റെ അർത്ഥം എന്നാ കർത്താവേ? നമ്മുടെ ഒരു പ്രോബ്ലം എന്നറിയോ, എന്ത് വന്നാലും നമ്മൾ പെട്ടെന്നൊരു ആലോചന ചോദിക്കും. ആരോടെന്നറിയോ? മാംസരക്തങ്ങളോട്. മാംസരക്തം ഒന്നും ആലോചിക്കാതെ നമുക്ക് കാര്യങ്ങൾ, കർത്താവ് പറഞ്ഞത് ചില പറയത്തില്ലേ, ദൈവം നമുക്ക് ബുദ്ധിജ്ഞാനമൊക്കെ തന്നിട്ടുണ്ട്, നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനും വചന. പൗലോസ് ഒരു കാര്യം പറഞ്ഞു, പുള്ളി രക്ഷപ്പെട്ടതിൻ്റെ കാരണം പറയാം, ഞാൻ മാംസരക്തങ്ങളോടൊരു ആലോചന പറഞ്ഞില്ല, ചോദിച്ചില്ല. മാംസരക്തങ്ങളെ നിങ്ങൾ മിണ്ടാതിരിക്കുക, ദൈവം എന്നെ വിളിച്ചത്. വേറെ ആൾക്കാരോടും അധികം അഭിപ്രായം ചോദിച്ചില്ല. ഇനിയും ആൾക്കാർ അഭിപ്രായം ചോദിക്കുന്ന പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചോദിക്കും, വേണ്ട കാര്യം ചോദിക്കത്തുമില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരൊക്കെ പോയില്ല, നേരെ അറബിയയിലോട്ട് പോയി. അവിടെ ഇരുന്ന് ആ പുള്ളി പഠിച്ച്. അതിനർത്ഥം നമ്മളെല്ലാം എല്ലാം വിട്ടു പോകണമെന്നൊന്നും അല്ല. യു ഗോട്ട് ദ പോയിന്റ് നോ? എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ നിന്നെ അന്വേഷിക്കും. ഇനി ഒരു കാര്യം കൂടെ, ഒരു ഭൗതിക വിഷയം അങ്ങ് പറയുക, എൻ്റെ ഒരു ആഗ്രഹമാണ്, നിങ്ങൾ ക്ഷമിക്കണേ. ഇപ്പൊ എല്ലാവർക്കും സ്വന്തം വീടായിട്ടും വാടക വീടായിട്ടും ഒക്കെ അത്യാവശ്യം നല്ല ഭവനങ്ങളിലൊക്കെ താമസിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം, അതിനകത്ത് ഒരു മുറി പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് വേർതിരിക്കാവോ? അത് കിടന്നു കേട്ടോ, അതിനകത്ത് കിടക്കുകയോ സാധനം വെക്കുകയോ ഒക്കെ ചെയ്തു. എല്ലാ മുറിയും പ്രാർത്ഥനാ മുറിയാ, പക്ഷെ ഒരു മുറി പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കണം. ചുമ്മാ പ്രയർ റൂം എന്നൊന്ന് എഴുതി വെച്ചാൽ പോരാ, ഒരാളെങ്കിലും അതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കാൻ ഭർത്താവ് ഒരു അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഭാര്യ അവസരം ഒരുക്കി കൊടുക്കണേ. ഭാര്യ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ഭർത്താവ് ശ്രദ്ധിക്കണേ. കുഞ്ഞുങ്ങൾക്ക് അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ളൊരവസരം നമ്മൾ ഗോ ആൻഡ് പ്രേ, ദാറ്റ്സ് എ പ്രയർ റൂം. ആ പ്രാർത്ഥനാമുറി നമ്മൾ വേർതിരിച്ച് പിന്നെ കുടുംബമായിട്ട് ദൈവത്തെ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, യഹോവയുടെ 7 കണ്ണ് ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കണ്ണുകൾ ഇങ്ങനെ ബാംഗ്ലൂർ സിറ്റിയിലൂടെ ഇങ്ങനെ കറങ്ങി വരുമ്പം BBMB യുടെ പ്രോജക്റ്റ് മെട്രോയൊന്നും അല്ല കർത്താവ് കാണുന്നേ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആ കുഞ്ഞുമുറിയിൽ ദൈവത്തിൻ്റെ യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കണമെന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഭാര്യയോ ഭർത്താവോ മകനോ മകളോ അതിനകത്ത് പ്രാർത്ഥിക്കുന്നത് യഹോവയുടെ കണ്ണുകൾ കണ്ടാൽ എത്ര മനോഹരമായിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ നിന്നെ അന്വേഷിക്കും. ഇറ്റ്സ് എ സ്ട്രോങ് ഡിസയർ. ഇനി എൻ്റെ കാരണം പറയുന്നുണ്ട്, അതിൻ്റെ 13 വാക്യം കൂടെ വായിച്ചാട്ടെ. ഐസയ്യാ ചാപ്റ്റർ 29:13.
ഞങ്ങൾ സ്വീകരിക്കുന്നു,
ഞങ്ങളുടെ
ദൈവമായ യഹോവേ, നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്, എന്നാൽ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു.
നമ്മുടെ ആ ധ്യാനം ഒന്ന് തീ കത്തട്ടെ. ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇതെന്താ ഈ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം? മഗ്ദൽക്കാരത്തി മറിയ ആദ്യകാലത്ത് കർത്താവിനെ അന്വേഷിക്കാൻ പോയപ്പം ആരാണ്ട് നിൽക്കുന്നു, അങ്ങനെയുള്ളു, ആരാണ്ട് നിൽക്കുന്നു, വെളുപ്പാങ്കാലവാ. അവൾ പറഞ്ഞു എന്നറിയോ? ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണേ. തിരിഞ്ഞിട്ട് ആരെ, എവിടുന്നോ വന്നൊരാൾ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയെന്ന്. ഈ വന്നോനറിയാമോ ആരാ ഇവളുടെ കർത്താവെന്ന്? എന്നാ പേര് പറയണ്ടേ? എന്റെ കർത്താവിനെ എടുത്തോണ്ട് പോയി. നിങ്ങൾ എടുത്തോണ്ട് പോയെങ്കിൽ തരാൻ, കാരണം ഒത്തിരി ഒറ്റ കാര്യമുള്ളന്നേ, അവൾക്കൊരൊറ്റ കർത്താവേ ഉള്ളൂ, അതുകൊണ്ട് എന്റെ കർത്താവ് എന്ന് പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്. നീ അല്ലാതെ അനേക കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്, എന്നാൽ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ക്വാക്കേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. ക്വാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ഇച്ചിരി വിറക്കുകയൊക്കെ ചെയ്യണ്ട. ക്വാക്കേഴ്സ് എന്നിട്ട് മേരി ഡയർ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു, അതിനകത്ത് ശക്തമായിട്ട് ദൈവം കരങ്ങളെടുത്ത്. അവരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, എന്താണെന്നറിയോ? ക്ലെർജി അല്ലെങ്കിൽ ലൈറ്റി അല്ലെങ്കിൽ ഒരു പൗരോഹിത്യം അന്നൊക്കെ ഒത്തിരി സ്ട്രോങ് ആയിരുന്നു. ഈ ഇടയ്ക്കൊരു മധ്യവർത്തി ഇല്ലാതെ യേശുവുമായിട്ട് നമുക്കൊരു വ്യക്തിപരമായ കൂട്ടായ്മ ഉണ്ടാകാൻ കഴിയുമെന്നേ അവർ പഠിപ്പിച്ചുള്ളൂ. വിത്തൗട്ട് എ ലൈറ്റി ഓർ ക്ലെർജി വി ക്യാൻ ഹാവ് എ പേഴ്സണൽ കമ്മ്യൂണിയൻ വിത്ത് ജീസസ് എന്നുള്ള കാര്യം പഠിപ്പിച്ചു. എന്നാ ചെയ്തെന്നറിയോ? ആദ്യം അവരെ അടിച്ചു, പിന്നെ അവരെ കൊന്നു. കൊന്നത് എങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല. സോ ടെറബിൾ. കാരണം എന്താ പറയുക, പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്നറിയോ? ദൈവമായിട്ടൊരു കമ്മ്യൂണിയൻ ഒരു മനുഷ്യന് സാധ്യമാണെന്ന് ആരെങ്കിലും അറിയുന്നത് അവന് ഭയങ്കര ദേഷ്യമാണ്. അവൻ അവരെ കൊന്നേ കിടങ്ങത്തുള്ളൂ. ജോണി എറിക്സൺ ടാഡ അനേക വർഷങ്ങളായി വീൽ ചെയറിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന അവരൊരു കാര്യം പറഞ്ഞു. അവർ ദൈവത്തോട് സൗഖ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു, കിട്ടിയില്ല. പക്ഷെ ദൈവം ബ്യൂട്ടിഫുൾ. അവർ പറഞ്ഞു, When God denies your desire, when God denies your greatest desire, എന്തുമായിക്കോട്ടെ, get ready. ദൈവം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നിരസിച്ചോ? Get ready to open up your heart even wider, for he will become that desire himself. Hallelujah. ദൈവം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിപ്പിച്ചില്ലേ, സാരമില്ല. ഹൃദയം ഇച്ചിരി വിശാലമാക്കുക. അവൻ തന്നെ നിങ്ങളുടെ ആഗ്രഹമായി മാറും. അവൻ നിങ്ങളെ തൃപ്തിപ്പെടുത്തും. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ അന്വേഷിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ദാഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു 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 വന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കാര്യം ഇവിടെ ചൊവ്വാഴ്ചത്തെ ബൈബിൾ സ്റ്റഡി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ ഭാഗം ഇറ്റ് ഇസ് ഓക്കെയാ, പക്ഷെ നമ്മുടെ ഭാഗത്ത് ഒരു ഇനിഷ്യേറ്റീവ് ആവശ്യമാണ്. അത് നമ്മൾ തള്ളിക്കളയരുത്. എനിക്ക് ഈ ദിവസങ്ങൾ ദൈവം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുക. ഞാൻ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാ. പക്ഷെ വാട്ട് ഇസ് അവർ പാർട്ട്? നമ്മളൊന്ന് വേർതിരിച്ചിരിക്കുന്നുണ്ടോ? വാട്ട് അബൌട്ട് അവർ ബൈബിൾ സ്റ്റഡി? വാട്ട് അബൌട്ട് ദ പ്രെയർ? ഓർ എന്തും ആയിക്കോട്ടെ, ഞാൻ ആ സബ്ജക്റ്റിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് എൻ്റെ ഭാഗം? പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കുന്നത് എന്താണ് എൻ്റെ ഭാഗം? ഇത് നമ്മൾ ചെയ്യാതെ കർത്താവെന്ന് പറഞ്ഞ് നമ്മൾ കാര്യമില്ല. കർത്താവ് പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ. അപ്പം ഒരു ചിന്ത വരുന്നതിനെന്നറിയോ, കുറെ നാളും പാട്ടും പ്രാർത്ഥനയൊന്നുമില്ല, എന്നാ ഒന്ന് ഉപവാസം എടുത്തേക്കാം ഒരു ദിവസം. അത് ഉച്ച ഒരു 3 മണി വരെയാ, കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ഉപവാസം. അപ്പം നമ്മൾ വിചാരിച്ചെന്നറിയോ, കുറെ നാൾ പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒന്നും സമയമില്ല. ഈ കട്ടൻ കാപ്പി ഉപവാസത്തിൽ ദൈവം എന്ത് ചെയ്യും? ദൈവം പ്രസാദിക്കും. പിന്നെ കുറെ തീരുമാനം അങ്ങ് എടുക്കും. തീരുമാനം എടുക്കാൻ നമ്മൾ ഭയങ്കരം എടുക്കരാ. കർത്താവേ, നമ്പർ 1, 2, 3, 4, 5, 6. ഏറ്റവും വലിയ ഉപവാസം യോനാട് കാലത്തായിരുന്നു. പക്ഷേ യോനാട് കാലത്തെ ജനം ഉപവസിച്ചിട്ട് കർത്താവ് മൈൻഡ് ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കർത്താവ് ഒന്നും ചെയ്തില്ല. തീരുമാനം എടുത്തു കാണും, കർത്താവ് അനങ്ങിയില്ല.
അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ ദൈവം അനുതപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും തീരുമാനമെടുക്കുന്നത് കൊണ്ടോ കുറെ കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നുണ്ടെന്ന് ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ഇന്നിപ്പോ ദൈവത്തെ അന്വേഷിക്കണം, അല്ലെ വാട്ടവർ മേ ബി ഇത് കേട്ടിട്ട് ഇതിന്റെ പ്രവൃത്തി എന്താണെന്നുള്ള ദൈവം വരുന്ന ആളുകൾ ചെക്ക് ചെയ്യുക. ഈ പ്രസംഗം ഇവിടെയല്ലേ തീരുന്നത്. വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഭാഗത്ത് ഒരു സമയം വേർതിരിച്ച് ദൈവവുമായിട്ട് എവിടെയെങ്കിലും അതെ ആ ദൈവത്തിന്റെ വഴികളിൽ നടക്കാതെ നാം മാറിപ്പോയെങ്കിൽ നീ അല്ലാതെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്. കർത്താവെങ്കിലും നിന്നെ മാത്രം നമ്മുടെ ഉള്ളിലെ ആഗ്രഹം ഒന്നുകൂടെ ജ്വലിക്കട്ടെ. അതാണ് എന്റെ ആഗ്രഹം എന്ന് പകൽ ശൂലങ്കരി പറയാണ്. മൂന്നാം അധ്യായത്തിൽ അവൾ കർത്താവിനെ മിസ് ചെയ്യുക. ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല. നമ്മളാണ് പറഞ്ഞു ഞാൻ എന്നെ അന്വേഷിച്ചു കണ്ടില്ല. ചാപ്റ്റർ ക്ലോസ്, മൂന്നാം അധ്യായം ക്ലോസ്. പക്ഷേ അവരെല്ലാം വിട്ട് ഞാൻ കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ അവനെ കണ്ടു. ഞാനവനെ പിടിച്ച് കയ്യെ പിടിച്ച് കൊണ്ടുവന്നാ പറഞ്ഞു. അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയത്, വെൻ യു ബൈപാസ് എവറി ക്രീച്ചർ യു വിൽ ഫൈൻഡ് യുവർ ക്രിയേറ്റർ. ബാക്കി എല്ലാ സൃഷ്ടികളെ നിങ്ങൾ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾ കർത്താവിനെ കാണുന്നത്. ആ അതിപരിശുദ്ധ സ്ഥലത്ത് ഒരു പിശാചും വരത്തില്ല. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ കരൂപുകളിൽ പരിശുദ്ധാത്മാവിന്റെ ആ കരങ്ങളാൽ ഇമ്മാനുവേലിന്റെ ചിറകളുടെ കീഴിൽ മറഞ്ഞിരിക്കുന്ന നമ്മളെ ആര് തൊടാനാ? പ്രിയമുള്ളവരെ, ഈ ഒരു അന്വേഷണം, ഈ ഒരു ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ പകൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഇനി അഞ്ചാം അധ്യായത്തിൽ നമ്മൾ തുമ്മേത് കാണുന്നത് രാത്രിയാ മിസ് ചെയ്യുക. അവിടെ കുഴപ്പം കൊണ്ട് മിസ് ചെയ്തതാ. പക്ഷെ അവളെല്ലാവരോടും പറയാം, അതിനകത്ത് ഭയങ്കര രസം കേട്ടോ. എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കുക, അത് പ്രിയനാണോ? റോഡെ കുറേ പേര് പോവുക, ഇത് പ്രിയനാണോ? ഇതെൻ്റെ പ്രിയനാണോ? ഇങ്ങനെ നോക്കിയോണ്ട് പോന്നെ. അവസാനം അവൾ പറഞ്ഞു, എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ചോദിച്ചു പറഞ്ഞു, ഹീസ് ഓൾ ടുഗദർ ഡിസൈറബിൾ, ഹീസ് ഓൾ ടുഗദർ ലവ്ലി. അവൻ ഓൾ ടുഗദർ ലവ്ലിയാണ്, അവൻ ഓൾ ടുഗദർ അവൻ ഡിസൈറബിൾ ആണ് എന്നൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കൊണ്ടുവരാനിടയായി തീരട്ടെ. അതിൽ നിന്ന് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും വരാൻ. സുവിശേഷ വല ആയിക്കോട്ടെ, കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ആയിക്കോട്ടെ, സുവിശേഷം പറയുന്ന ആയിക്കോട്ടെ, ബൈബിൾ ധ്യാനം ആയിക്കോട്ടെ, ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ സൗഹൃദം ഞാൻ പറയാം. എൻ്റെ കർത്താവിനോട് ഒരു അനുദിന കൂട്ടായ്മ എനിക്ക് ഈ ലോകത്തിലില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കോൾ മീ ലോർഡ്, ഐ വിൽ കം. വാട്ട്സ് എ പോയിന്റ് ഇൻ ലിവിംഗ് ഇൻ ദിസ് എർത്ത് വിത്തൗട്ട് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് ഈവൻ വൺ ഡേ? അനുഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇറ്റ്സ് എ ഗ്ലോറിയസ് ലവ്. കർത്താവ് പറഞ്ഞാൽ ഹോ ലവ്ഡ് വിത്ത് ആൻ എവർ ലാസ്റ്റിംഗ് ലവ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. നമുക്കും പറയുമോ? ഓപ്പൺ മൈ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓപ്പൺ മൈ ഐസിലോട്, കർത്താവേ എന്റെ കണ്ണുകളെ നീ തുറക്കണമേ, എനിക്ക് ഒരു നീഡിയാണ് കർത്താവേ, ഞാനൊരു നീഡി പേഴ്സൺ ആണെന്നൊരു ചിന്ത നമുക്ക് ദിവസത്തിൽ ഉണ്ടാകുമോ? ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നതെന്നറിയോ, ഈ പണ്ട് സഹോദരൻ അതേക്കുറിച്ച് പറഞ്ഞു, ഇക്കാലത്ത് എന്താ പറഞ്ഞ്, ഇക്കാലത്ത് ആരുണ്ട് പിന്നെ ഈ ഈ 21-ാം നൂറ്റാണ്ടിൽ? ഒരു കാര്യം പറയാം, ഇപ്പൊ സ്വർഗം വിളിച്ചു ചോദിക്കുക, കർത്താവിനെ റിയലായിട്ട് പാഷനേറ്റ് ആയിട്ട്, ഞാൻ പറഞ്ഞ 50-ഉം 99-ഉം അല്ല, റിയലി പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് സ്വർഗം വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറയാം, ലോകത്തിന്റെ 7 വൻകരകളിൽ നിന്ന്, അനേക ഗോത്രങ്ങളിൽ നിന്നും, അനേക ഭാഷകളിൽ നിന്നും, അനേക വംശങ്ങളിൽ നിന്നും, കൊടുങ്കാടുകളിൽ നിന്നുമൊക്കെയും കരങ്ങൾ ഉയർത്തിട്ട് പറയും, അറുക്കപ്പെട്ട കുഞ്ഞാട് സർവമഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യൻ. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. അവർക്ക് മറ്റൊന്നും അവരുടെ മുമ്പിലില്ല. നിങ്ങൾക്കറിയാം അനേക രാജ്യങ്ങളിലെ സ്ഥിതികൾ. ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളം കർത്താവിനായിട്ട് ജ്വലിക്കട്ടെ. പക്ഷെ ലോകം വിളിക്കും, മടങ്ങി വരിക. ലോകം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും, ശൂലങ്കാരത്തിൽ മടങ്ങി വരിക, റിട്ടേൺ. ലോകം കോളേജിലേക്ക് പോകുമ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ ലോകം വിളിക്കും, റിട്ടേൺ ശൂലമായിട്ട്, മടങ്ങി വരിക. നീ എന്തിനാ അവിടെ കിടന്ന് ചർച്ചും പാട്ടും പ്രാർത്ഥനയായിട്ട് നടക്കുന്നു? പ്രിയമുള്ളവരെ, ലോകം നമ്മളെ മടങ്ങി വരിക എന്ന് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപക്ഷെ മൊബൈൽ ഫോണിലൂടെ ആയിരിക്കാം, ഇമെയിലിലൂടെ ആയിരിക്കാം, ഫേസ്ബുക്ക്, വാട്ട് എവർ ഇറ്റ് മേ ബി, ലോകം പറയുന്നൊരു ഒറ്റ സന്ദേശമുള്ളൂ, റിട്ടേൺ, കം ബാക്ക് മൈ ശൂലമായിട്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കും. ആരെങ്കിലും ആ ദൈവസ്നേഹത്തിൽ നകന്നു പോയെങ്കിൽ, ഇല്ല സഹോദര, ഞാൻ പണ്ട് ഭയങ്കര ദൈവസ്നേഹത്തിലൊക്കെ ആയിരുന്നു, ഇപ്പം അതൊക്കെ പോയി. പക്ഷെ നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. ദാവീദ്
ഒരാട്ടുംകുട്ടിയെ വിടുവിക്കാൻ ചെന്നപ്പം ആട്ടുംകുട്ടി എവിടെ ഇരിക്കുകയായിരുന്നു? സഭയിൽ ഇരുന്ന് പാട്ട് പാടുമായിരുന്നു, എവിടെ ഇരിക്കുകയായിരുന്നു? സിംഹത്തിന്റെ വായിക്കാത്തിരിക്കുമായിരുന്നു, ഒരെണ്ണം കരടിയുടെ വായിക്കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മ ശക്തിയല്ല അവൻ രണ്ടിനെ ഇങ്ങോട്ട് വലിച്ചെടുത്തത്. ഇനി ആമോസ് 3:12 പറയുക, കർത്താവ് പറയുകയാണേ, ശ്രദ്ധിച്ചോണേ, ഭയങ്കര എൻകറേജിംഗാ, എനിക്കൊത്തിരി എൻകറേജിംഗാ. ഒരു സിംഹത്തിന്റെ വായിക്കാത്ത ആടിനെ വിഴുങ്ങി, ആടെന്ന് പറഞ്ഞാൽ ദൈവജനമാണ് കേട്ടോ, ദൈവത്തിന്റെ മകനോ മകളോ ആ, ആടിനെ വിഴുങ്ങിയിട്ട് ഇപ്പൊ എന്തുമാത്രം പുറത്ത് കാണുന്നുള്ളറിയാവോ? ഒരു കാല് ഒരു ചെവി, ബാക്കി മുഴുവൻ വിഴുങ്ങി. രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ? വേഗം പറ, ദൈവത്തിന് രക്ഷിക്കാൻ പറ്റുമോ? ബാക്കി ഫുള്ള് വിഴുങ്ങിയെന്ന്, സിംഹം വിഴുങ്ങിയെന്ന്. ഒരു കാലോ ഒരു 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 കാലും ഒരു കാതും മാത്രമേ വെളിയിൽ കിടപ്പുള്ളൂ. രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇല്ലെന്നാണ് നിങ്ങളെല്ലാം പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ദൈവദാസൻ ഒരു ഓൾട്ടർ കോൾ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ബാക്കി മുഴുവനും നിന്നെ സിംഹം വിഴുകയും കാണും, പക്ഷേ ആ പുറത്ത് കിടക്കുന്ന ഒരു ചെവി ദൈവത്തിനായി തുറക്കുകയും ആ പുറത്ത് കിടക്കുന്ന ഒരു കാല് ദൈവസന്നിധിയിൽ മടക്കുകയും ചെയ്താൽ ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രേ ഫോർ അവർ ചിൽഡ്രൻ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര വിഴുങ്ങിയെന്ന് തോന്നിയാലും കർത്താവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. വി നീഡ് ഫെയ്ത്ത്. നമുക്ക് വിശ്വാസം ആവശ്യമാണ്. എങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? കർത്താവ് പറഞ്ഞു, അതെ, ലൂക്കോസ് 17 പറഞ്ഞു, വാ പണി കഴിഞ്ഞിട്ട് വാ, എന്റെ കൂടെ ഇരിക്കുക, വിശ്വാസം വർദ്ധിപ്പിക്കാം. നിങ്ങൾക്കറിയാം അതേക്കുറിച്ച്. ദിവസം നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ കരങ്ങളിൽ കർത്താവിനെ നമുക്ക് അന്വേഷിക്കാം. ഇനി കർത്താവ് എവിടെയാ ഉള്ളേ? അതാണ് ആൾക്കാർ ചിന്തിക്കുന്നത്, കർത്താവ് എവിടെയാ ഉള്ളേ? ഒരു വാക്യം കൂടെ വായിച്ചാൽ അവസാനിപ്പിക്കും. ഉത്തമഗീതമാറാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം, അത് വായിച്ചാൽ അവസാനിപ്പിക്കുകയാണ്.
സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയൻ എവിടെ എവിടെ പോയിരിക്കുന്നു? നിന്റെ പ്രിയൻ ഏത് വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം.
ഈ 1 ഡ്രോമി വി വിൽ റൺ ആഫ്റ്റർ ദീ എന്ന് പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഒരു കുടുംബത്തിൽ ഒരാൾ ശരിക്കും ദൈവത്തെ അന്വേഷിച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാവരും വരും. ഒരാളെങ്കിലും അന്വേഷിക്കാത്ത ആൾക്കാരെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ദുഃഖമാകട്ടോ. അങ്ങനെ ഞാൻ ക്ഷമിക്കണം, ഞാൻ എൻ്റെ വേറെ ചിന്തകളിലേക്ക് പോകുന്നില്ല. ഒരു കുടുംബത്തിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ദൈവമന്യമുഖം അന്വേഷിക്കും. ഡ്രോമി വി വിൽ റൺ ആഫ്റ്റർ യു. എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിലോ, വാട്ട് എ ഫ്രാഗ്രൻസ്, എന്തൊരു ബ്യൂട്ടി ആയിരിക്കും അത് നമ്മുടെ ഭവനങ്ങളിൽ. എല്ലാവരും ദൈവത്തെ അന്വേഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ തലമുറകളുടെ ഉള്ളിൽ ആ ഒരു ഭാരം നീ കൊടുക്കണമേ. മാന്യർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ ഉള്ളം നിന്നോട് ചേരുവാൻ കാംക്ഷിക്കട്ടെ കർത്താവേ. പിന്നെ ഇവിടെ മിസ് ചോദിക്കുക, എവിടെ പോയി? ഞങ്ങൾ നിന്നോട് കൂടെ അവനെ ഇനി എവിടെ നിന്നാ കിട്ടുന്നത് നമുക്ക് ആലോചിക്കാം. അതോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. 2
തോട്ടങ്ങളിൽ മേയിപ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു.
ആ 2:1 പാർട്ടാസ് ബോർഡിലേക്ക് നോക്കിയേ. മൈ ബിലവഡീസ് കണ്ടില്ല, മൈ ബിലവഡീസ് ഗോൺ ഡൗൺ, ഒത്തിരി ഇറങ്ങിപ്പോയെന്ന് താഴോട്ട്. നമുക്കൊരു വലിയ ഹോപ്പാ കേട്ടോ, എന്നറിയോ, മുടിനേപുത്രന് മടങ്ങിച്ചെല്ലണം. അവനിങ്ങനെ ടെൻഷൻ അടിച്ചും ഭാരപ്പെട്ടും വരുന്ന അവൻ ചിന്തിക്കുന്നതിനെ അപ്പ, പിന്നെ ഡാഡി വലിയ വലിയ ധനവാന അപ്പനായിരുന്നു, ഈ ഡാഡി ഇനി ഏത് റൂമിൽ കാണും? ഗെസ്റ്റ് റൂമിൽ കാണുമോ, അതോ ഇനിയും എന്നാ പറഞ്ഞേ, അവിടെ കിടന്ന് ഉറങ്ങുവാണോ, അതോ മീറ്റിംഗിലാണോ, ഡാഡി എവിടെ കാണും? വലിയ വീടാ, വലിയ പാലസാ, മുടിയനാപത്രം കയറി വരുവാ, പറഞ്ഞേ അവൻ്റെ അപ്പൻ എവിടെ ഉണ്ട്? അവിടെ നിന്ന് ഇറങ്ങി റോട്ടിൽ നിപ്പുണ്ടാവും. ദാറ്റ് ഈസ് ഗോഡ്, അതാണ് ദൈവം. കാണാതെ പോയ ആട് കർത്താവിനെ എവിടെ അന്വേഷിക്കണം എന്നറിയോ? അവിടെ താഴെ ഭാഗത്ത് നോക്കിയാൽ മതി, നമ്മളെ അന്വേഷിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ജസ്റ്റ് കൈ കൊടുത്താൽ മതി, കയറി പോവും. നമ്മളെല്ലാം കാണാതെ പോയിരുന്നു, പക്ഷേ മൈ ബിലവഡ് ഹാസ് ഗോൺ ഡൗൺ ടു ദ ക്രോസ്. ഒത്തിരി ഇറങ്ങിപ്പോകുന്നു കേട്ടോ പ്രിയമുള്ളവരെ, നമ്മളെ അന്വേഷിച്ച് 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 ഹി കെയിം ഡൗൺ. ദൈവം പരിശുദ്ധാത്മാവ്ക്ക് വെളിപ്പാട് തരട്ടെ, ഹി കെയിം ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ, ഏറ്റവും താഴെ ഒരു മലയുടെ മുകളിൽ 3 തലയിൽ മുൾക്കിരീടം വഹിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട്. നമ്മൾ അത്രയൊന്നും താഴോട്ട് പോന്നിട്ടില്ല. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്ലീസ് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, ഫോർഗെറ്റ് മീ ആൻഡ് മൈ മെസ്സേജ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു 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 ചിന്ത തരിക, മൈ ബിലവഡ് ഈസ് ഓൺ ദ ക്രോസ്. അവൻ വെണ്മയും
ചുവപ്പുള്ളവനാ. കം ബാക്ക് ടു ദ ക്രോസ്, കർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരിക, കർത്താവിൻ്റെ അരികിലേക്ക് വരിക. രക്ഷിക്കപ്പെട്ടവരോട് ചോദിക്കുക, നിങ്ങൾ ഏത്, ചിലർ ചോദിക്കില്ലേ നിങ്ങൾ ഏത് പാർട്ടിയാ അല്ലേ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുക ഏത് പാർട്ടിയാ, പാർട്ടി ഏതാ നോക്കണമെങ്കിൽ കൊടി നോക്കിയാൽ മതി, ആ ജീപ്പയിലോ സ്കൂട്ടറിലോ എവിടെയെങ്കിലും ഒരു ചെറിയ കൊടി കാണും. വിച്ച് പാർട്ടി ഡു യു ബിലോങ്? കൊടി നോക്കിയാൽ മതി, സ്നേഹത്തിൻ്റെ ഒരു കൊടി ഉണ്ടാകും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ചൈന കൊടി നാട്ടിയിട്ടുണ്ടെങ്കിൽ അർത്ഥം അവിടം കോൺക്വർ ചെയ്തെന്നാ. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ദ ഫ്ലാഗ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൊടി എൻ്റെ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ നാട്ടിയിട്ടുണ്ടെങ്കിൽ അർത്ഥം കർത്താവിൻ്റെ സ്നേഹത്താൽ എന്നെ കീഴടക്കിയെന്ന അവൻ എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമെന്ന് നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ കൊടി പറന്നുകൊണ്ടിരിക്കട്ടെ. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. There is no shadow of turning. ഡിഡിഷൻ ക്യാമ്പിലൊക്കെയും ക്യാപ്റ്റീവ്, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ക്യാപ്റ്റീവ് എന്നുള്ള വാക്ക് ഞങ്ങൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ് ക്യാപ്റ്റീവ് എന്നുള്ള വാക്ക് നമ്മൾ കാണുക? വി സീൻ ഗോസ്പെൽസ് മെനി മെനി പ്ലേസസ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ തന്ന റിച്ചാർഡ് വുംബ്രാൻഡിൻ്റെ ദ സ്വീറ്റസ്റ്റ് സോങ്, 14 വർഷം ജയിലിൽ കിടന്നുകൊണ്ട് ഉത്തമഗീതത്തിൻ്റെ വ്യാഖ്യാനം വായിച്ചു തീർപ്പാൻ ദൈവനെ സഹായിച്ച അന്നത്തെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ദ ക്യാപ്റ്റീവ് കിങ്, രാജാവ്. ഉത്തമഗീതം 7-ാം തീയതി പറയാണ്, രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ഹി വാസ് ടേക്കൺ ക്യാപ്റ്റീവ്. എത്ര വലിയ സ്നേഹം നമ്മെ നോക്കിയിട്ട്, ഹി വാസ് ബീങ് ക്യാപ്റ്റീവ് ബൈ ഹിസ് ലവ്. അതവൻ്റെ ബലഹീനതയല്ല, അവൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരാധനകളും സ്തുതികളും സ്തോത്രങ്ങളും ദിവസത്തിൻ്റെ 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസവും ഉയരുന്നില്ലെങ്കിൽ, പ്രിയമുള്ള നിങ്ങൾ എന്നോട് ആൻസർ പറയുക, വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് ലിവിംഗ് ഇൻ ദിസ് എർത്ത്? പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാകുന്നു. ദ കിങ് ഈസ് ഹെൽഡ് ക്യാപ്റ്റീവ്. ദൈവത്തിൻ്റെ സന്നിധി പറയാൻ, കർത്താവ് ഞങ്ങൾ മടങ്ങി വരിക. ഒരു സാധാരണ ക്രിസ്ത്യ ജീവിതം കൊണ്ടല്ല, കേവലം ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ അല്ല നല്ലത്, ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോന്നുമല്ല. ക്രിസ്തു, ക്രൈസ്ത ഹോപ്പ് ഓഫ് ഗ്ലോറി, ഈസ് ദ മോസ്റ്റ് ബിലവഡ്. അവനെ ആത്മാവിൽ കണ്ട്, ഗോ ടു ദ ഹോളി ഓഫ് ഹോളീസ് ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു ഗോഡ്. ദൈവോട് ചേരുന്ന കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും വാരിക്കോരി തരുന്നതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. But he will give you himself. Avan paranjirunnu njan aaram. That is called revelation, and that revelation is sufficient. Otherwise we will go to the king, give some crumbs for my wife and my children, their education, our home, our daily needs. Amen. But if you go to the king, you will be fed by the bread of life, and you will be the most satisfied person in the whole universe. Karthavu parnatte aa snehathilekku enne nayikkaname.
ee sandesham shravikkum munum ningalude hrudayathil nalla chila aagrahangal ulagadappettu engil njangal kradarthane kooduthal aathmeeya sandeshangal kelkkuvan www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.